2020 ഒക്ടോബർ 26 തിങ്കളാഴ്ച. കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് ആലപ്പി രമണൻ തയ്യാറാക്കിയ ലേഖനം. വയലാറിലെ വാരിക്കുന്തം ചെറുപ്പകാലം മുതൽ കേട്ടു തുടങ്ങിയ ഒരു മുദ്രാവാക്യമാണത്. ഈ വാരിക്കുന്തങ്ങളിൽ ചിലത് ഇന്നും ഇവിടെ ഒരു ഇരുട്ടുമുറിയിൽ കൂട്ടിയിട്ടിരിക്കുന്നു. അറിഞ്ഞിടത്തോളം അത് ശരിയാവാനും സാധ്യതയുണ്ട്. ആ ഇരുട്ടുമുറി ചൂണ്ടിക്കാണിക്കും മുമ്പ് വാരിക്കുന്തം തീർക്കാനുണ്ടായ കാരണം പറയാം. പുന്നപ്ര വയലാർ സമരം നടന്നത് അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലാണ്. അമ്പലപ്പുഴ താലൂക്കിലെ പേരുകേട്ട പ്രദേശമാണ് തെക്കനാര്യാട് എന്ന എന്റെ ഗ്രാമം. തൊഴിലാളികൾ പോരാളികളായി വാരിക്കുന്തം കയ്യിലെടുത്ത കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മോസ്കോ എന്നാണ് അറിയപ്പെട്ടു പോന്നത്. കിഴക്കേ അറ്റത്തുള്ള ചാരംപറമ്പ് ശിവക്ഷേത്രത്തിന്റെ മുറ്റത്ത് ശ്രീനാരായണ ഗുരുദേവൻ തപസ്സിരുന്നിട്ടുണ്ട്. ഇവിടെ കാളാത്ത് 298 നമ്പർ SNDP ശാഖാ മന്ദിരാങ്കണത്തിൽ മഹാകവി കുമാരനാശാൻ പ്രസംഗിച്ചിട്ടുണ്ട്. സംഘടന കൊണ്ട് ശക്തരാവുക എന്ന ഗുരുദേവന്റെ സാരോപദേശവും മാറ്റുവിൻ ചട്ടങ്ങളെ എന്നും മുഷ്കിനു കീഴടങ്ങാതെ മരിപ്പോളം തടുക്കുവിൻ എന്നും മറ്റുമുള്ള കുമാരനാശാന്റെ ധീരമായ മുദ്രാവാക്യങ്ങളും നെഞ്ചിലേറ്റ് നടന്ന ഒരു ജനതയുടെ ഇടയിലേക്കാണ് ഈ രണ്ടു മഹാപുരുഷന്മാരും അക്കാലത്ത് കടന്നുവന്നത്. ആര്യാട്ടുകാർ പോരാട്ടവീര്യമുള്ളവരായി മാറുന്നത് അവിടം മുതലാണെന്ന് പറയാം. അക്കാലത്ത് ഇവിടുത്തെ പുരുഷന്മാരിലധികം പേരും ആലപ്പുഴ പട്ടണത്തിൽ ബ്രിട്ടീഷുകാരായ സായിപ്പന്മാർ അന്നു നടത്തിയിരുന്ന ഡയറാസ്മൈൽ, വില്യം ഗുഡേക്കർ, ആസ്പിൻവാൾ തുടങ്ങിയ വൻകിട കയർ ഫാക്ടറികളിലെ തൊഴിലാളികളായിരുന്നു. വിവിധ കമ്പനികളിലായി അന്ന് 11,000-ൽ പേർ പണിയെടുത്തിരുന്നെങ്കിലും അവർ തികച്ചും അസംഘടിതരും അശരണരുമായിരുന്നു. അവരെ സംഘടനാശക്തിയുടെ മാർഗത്തിലേക്ക് ആദ്യമായി കൈപിടിച്ചു കൊണ്ടുവന്നത് PK ബാബാവാടപ്പുറം എന്ന ഗുരുദേവ ഭക്തനാണ്. അദ്ദേഹം ആലപ്പുഴയ്ക്ക് വടക്ക് പൂങ്കാവിൽ താമസിച്ചിരുന്നു. വിദ്യാഭ്യാസം ചെയ്ത് സ്വതന്ത്ര മാനസനായിരുന്ന ബാവ മുംബൈ മാർവാടിയായ അബൂസേട്ട് നടത്തിയിരുന്ന MBR കോർവാക്സ്, അതായത് ഇന്നത്തെ ശക്തി ഓഡിറ്റോറിയവും പരിസരവും, തൊഴിലാളികളുടെ മൂപ്പനായിരുന്നു. കുമാരനാശാൻ ആലപ്പുഴയിൽ എത്തുമ്പോഴെല്ലാം ബാവയുമായി ആശയവിനിമയം നടത്തിയിരുന്നു. തുടർന്നാണ് ബാവ തൊഴിലാളികളുടെ വേലക്കൂലി പണമായി അവരവരുടെ കൈകളിൽ കിട്ടണമെന്ന് സായിപ്പന്മാരായ കമ്പനി ഉടമകളോട് ആദ്യമായി വാദിച്ചത്. വിസമ്മതിച്ച സായിപ്പന്മാരുടെ നേർക്കുനേർ നിന്ന് ബാബ ഇംഗ്ലീഷിൽ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് അന്നത്തെ തൊഴിലാളികൾക്കിടയിൽ പ്രത്യാശ ഉണർത്തിയ സംസാര വിഷയമായിരുന്നു. ഇത്തരം വാർത്തകൾ ആ കമ്പനിയിലെ ഒരു തൊഴിലാളിയായിരുന്ന എന്റെ അച്ഛൻ G. പത്മനാഭൻ എന്റെ ചെറുപ്പകാലത്ത് പങ്കുവച്ചിരുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരിക്കൽ സായിപ്പ് ചോദിച്ചു, "മിസ്റ്റർ ബാബ, ഞാൻ 3,000 rupees അധിപനാണെന്ന് നിങ്ങൾക്കറിയുമോ? ഞാൻ 3,000 തൊഴിലാളികളുടെ തലവനാണെന്ന കാര്യം താങ്കൾ മറക്കരുത്" എന്ന് തിരിച്ചടിച്ച ധീരനായിരുന്നു വാടപ്പുറം ബാവ. അദ്ദേഹമാണ് ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ എന്ന ആദ്യത്തെ തൊഴിലാളി സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. അന്ന് അദ്ദേഹം അച്ചടിച്ച് വിതരണം ചെയ്ത നോട്ടീസുകളിൽ ഒന്ന് ആലുവ അദ്വൈതാശ്രമത്തിന് മുന്നിലെ റോഡിലൂടെ നടന്നുപോയ ഒരു വഴിപോക്കന്റെ പക്കൽ നിന്നും ഗുരുദേവന്റെ കൈവശം കിട്ടിയിരുന്നു. സ്വാമി റോഡ് മുറിച്ചു കടക്കവേ കൈനീട്ടി വാങ്ങിയതാണത്. അന്ന് പത്രങ്ങളും നോട്ടീസും അപൂർവ കാഴ്ച വസ്തുക്കളായിരുന്നല്ലോ. വർക്കല യാത്രക്കിടയിൽ സ്വാമി ആലപ്പുഴ കളപ്പുരയ്ക്കൽ ക്ഷേത്രമുറ്റത്തെത്തി. അവിടെ കൂടിയവരോട് സ്വാമി വാടപ്പുറം ബാവയെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. പാൻസും കോട്ടും ധരിച്ച് സായിപ്പിനെ പോലെ വന്നിറങ്ങിയ ബാവ തൊഴുകൈകളോടെ വന്ന് നമസ്കരിച്ചു. സ്വാമി ചോദിച്ചു, "നിങ്ങളാണോ വാടപ്പുറം ബാവ?" "അതേ സ്വാമി, ഞാനാണ് ബാവ." "ബാവ, നിങ്ങളെപ്പോലുള്ളവരെയാണ് നമുക്ക് ആവശ്യം." അന്ന് ധാരാളം ആളുകൾ ആ കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാനുണ്ടായിരുന്നു. കൂട്ടത്തിൽ മഹാകവി കുമാരനാശാനും. വാടപ്പുറം ബാവ രൂപം കൊടുത്ത തൊഴിലാളി സംഘടനയ്ക്ക് ശേഷമാണ് ആലപ്പുഴയുടെ മറ്റൊരു പ്രിയപുത്രനായിരുന്ന T.V. തോമസ് ചെയർമാനും KK കുഞ്ഞൻ സെക്രട്ടറിയുമായി ആലപ്പുഴയിൽ തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ രൂപം കൊള്ളുന്നത്. ആസ്പിൻവാൾ കമ്പനിയുടെ ബ്രാഞ്ച് കേന്ദ്രീകരിച്ചായിരുന്നു സംഘടനാ പ്രവർത്തനം. സംഘടനയും പണിമുടക്കവും മുദ്രാവാക്യം വിളികളും ശക്തിപ്പെട്ടതോടെ പോലീസ് ഇടപെടലുകളും കർക്കശമായി. ഇക്കാലത്താണ് P. കൃഷ്ണപിള്ളയും നായനാരും പാർട്ടി ക്ലാസ് എടുക്കാൻ രഹസ്യമായി ഗ്രാമത്തിലെത്തുന്നത്. അവർ പടർന്നു പന്തലിച്ച പറങ്കിമാവിന് താഴെ മുനിഞ്ഞു കത്തുന്ന തകരവിളക്കിനരികിലിരുന്ന് ക്ലാസ് നയിച്ചു. തൊഴിലാളികൾ ദിവാൻ ഭരണത്തിനും രാജവാഴ്ചയ്ക്കുമെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നതോടെ നാട്ടിൽ പട്ടാളമിറങ്ങി. തുടർന്ന് കയ്യിൽ കിട്ടിയവരുടെ നേരെ ഭീകരമായ മർദ്ദനങ്ങൾ അരങ്ങേറി. ഒടുവിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന നില വന്നു. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന കുമാരനാശാന്റെ ഉജ്ജ്വലമായ ഉദ്ബോധനം ഉൾക്കൊണ്ട് KK കൊച്ചുനാരായണൻ, NK പ്രഭാകരൻ, ഭഗവാൻ ചക്രപാണി, വൈസ്രോയി ദിവാകരൻ, മണ്ണഞ്ചേരി ദാമോദരൻ, എൻ കെ രാഘവൻ, ഇ വി രാഘവൻ, കണ്ണിയേക്ക കരുണാകരൻ, അച്ഛൻ വാവ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പോരാടാൻ തന്നെ തീരുമാനിച്ചു. അവർ തോക്കിനും ലാത്തിക്കുമെതിരെ വാരിക്കുന്തം കയ്യിലെടുക്കുന്നത് അങ്ങനെയാണ്. അതിനു മുമ്പു തന്നെ വയലാറിലും പുന്നപ്രയിലും വാരിക്കുന്തങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. തെക്കനാര്യാട് കോമളപുരത്തിന് കിഴക്ക് ചാക്കാമ്പള്ളി കുഞ്ഞച്ചൻ നല്ല മൂപ്പെത്തിയ 4 അടയ്ക്കാമരങ്ങൾ സംഭാവന ചെയ്തു. പപ്പു ആശാരിയും കേശവനാശാരിയും വാരിക്കുന്തങ്ങൾ ഒരുക്കി. പട്ടാളത്തിന്റെ വരവ് തടയാൻ അവർ കോമളപുരം പാലം പൊളിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. കാരണം പാലം ബ്രിട്ടീഷ് നിർമ്മിതമായിരുന്നു. ഒടുവിൽ റോഡ് വെട്ടിപ്പൊളിച്ച് അവർ മാർഗം മുടക്കി. വിധ്വംസക പ്രവർത്തനത്തിലേർപ്പെട്ടവരെ നാട്ടുകാരിൽ ചിലർ ഒറ്റിക്കൊടുത്തു. പിടിക്കപ്പെട്ടവരിൽ കെ കെ കൊച്ചുനാരായണൻ, അച്ഛൻ വാവ, കണ്ണിയേക്ക കരുണാകരൻ തുടങ്ങിയവർ ഇടികൊണ്ട് ക്ഷയരോഗബാധിതരായി അന്ത്യനാളുകൾ തള്ളി നീക്കുന്നത് നേരിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ പോലീസിന്റെ നാളത്തെ നീക്കം ഇന്നേ ചോർത്തിക്കൊടുക്കാൻ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിലും ഒരു ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് മഹാത്മാ അയ്യങ്കാളിയുടെ നേർ പിൻഗാമിയായിരുന്ന തെക്കനാര്യാട്ടെ കുഞ്ഞൻ പോലീസ്. ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രിയിൽ പതിവായി വരാറുള്ള ഷാപ്പിൽ വെച്ച് ഒപ്പം ബെഞ്ചിലിരിക്കാറുള്ള സത്യപാലനോട് എല്ലാ പോലീസ് രഹസ്യങ്ങളും കൈമാറും. തല പോകുന്ന പണിയാണെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന മട്ടിൽ അദ്ദേഹം ആ ദൗത്യം നിർവഹിക്കുക തന്നെ ചെയ്തു. 1946 ഒക്ടോബർ 23 ഉച്ച കഴിഞ്ഞ് വാരിക്കുന്തങ്ങളുടെ അറ്റത്ത് ചെങ്കൊടി കെട്ടി 50 പേർ കോമളപുരത്തു നിന്നും ആലപ്പുഴ പട്ടണം ലക്ഷ്യമാക്കി നീങ്ങി. കിടങ്ങാംപറമ്പ് ജംഗ്ഷനിൽ എത്തിയതും സൈക്കിൾ ചവിട്ടി കിതച്ചെത്തിയ ഒരു പയ്യൻ ജാഥ ക്യാപ്റ്റൻ സത്യപാലന് ഒരു കുറിപ്പ് കൈമാറി. അതിൽ പുന്നപ്രയിൽ വെടിവെപ്പ് നടന്നു, ക്യാമ്പ് പിരിച്ചുവിടുക, എല്ലാവരും രക്ഷപ്പെടുക, ബാക്കിക്കാര്യം പിന്നീട് അറിയിക്കും എന്നെഴുതിയിരുന്നു. അവർ വാരിക്കുന്തങ്ങൾ വഴിയിലുപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. ആ ജാഥ സായുധരായി വരുന്ന വിവരം അന്ന് പോലീസിന്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നെങ്കിൽ ഒരു വയലാറോ പുന്നപ്രയോ കിടങ്ങാംപറമ്പിൽ അരങ്ങേറിയേനെ. പുന്നപ്ര വെടിവെപ്പിൽ 18 പേരാണ് മരിച്ചു വീണത്. അന്ന് കോമളപുരത്തുനിന്നും പുറപ്പെട്ട ജാഥയിൽ പങ്കെടുത്ത 50 49 പേരും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി. ജാഥ ക്യാപ്റ്റൻ സ്റ്റാലിൻ സത്യപാലൻ മാത്രം ഈ 96 വയസ്സിലും ആരോഗ്യ ദൃഢഗാത്രനായി ജീവിച്ചിരിക്കുന്നു. ആരാണ് ഈ സ്റ്റാലിൻ സത്യപാലൻ? വിപ്ലവകാരികൾക്ക് വാരിക്കുന്തം തീർക്കാൻ അടയ്ക്കാമരങ്ങൾ സമ്മാനിച്ച ആ കുഞ്ഞച്ചന്റെ മകനാണ് ചാക്കാമ്പള്ളി സ്റ്റാലിൻ സത്യപാലൻ. തെക്കനാര്യാട്ടുണ്ടായിരുന്ന ആസ്പിൻവാൾ കമ്പനിയിൽ ഒരു മേശപ്പുറത്ത് മുഖാമുഖം നോക്കിയിരുന്ന് കയറ്റുപായുടെ വിളമ്പ് പിടിച്ച് തയ്യൽ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവരാണ് വി എസ് അച്യുതാനന്ദനും സത്യപാലനും. ഇന്നും വി എസിനെ കണ്ടാൽ പരസ്പരം സല്യൂട്ട് അടിക്കുന്നതിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല. ഞാൻ ചോദിച്ചു, അന്നത്തെ വാരിക്കുന്തങ്ങളിൽ ഒരെണ്ണമെങ്കിലും എവിടെങ്കിലും അവശേഷിക്കുന്നതായി അറിയാമോ? ഇല്ല, ഒന്നും തന്നെ അവശേഷിക്കുന്നതായി അറിയില്ല. വയലാറിൽ പട്ടാളമിറങ്ങി വെടിവെപ്പ് നടത്തിയതോടെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ? എന്റെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ എനിക്ക് അറിവ് കിട്ടി. വെടിവെപ്പിനു ശേഷം വിറങ്ങലിച്ചു നിന്ന ആ വയലാർ ഗ്രാമത്തിൽ നിന്നും കണ്ടെടുത്ത വാരിക്കുന്തങ്ങൾ അത്രയും അവർ പട്ടാള വണ്ടിയിൽ എടുത്തിട്ട് ആലപ്പുഴയിൽ കൊണ്ടുവന്നു. ദീർഘകാലത്തെ വിസ്താരത്തിനും വിചാരണയ്ക്കും ശേഷം ആലപ്പുഴ ജില്ലാ കോടതിയിലെ തൊണ്ടി സൂക്ഷിപ്പ് മുറിയിൽ ആരുമറിയാതെ അന്ത്യവിശ്രമം കൊള്ളുകയാണ് ആ വാരിക്കുന്തങ്ങൾ.